മുഖവരകൾ കൂടാതെ തിരുവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. പരിമിതമായ സമയമേ നമ്മുടെ മുമ്പിലുള്ളല്ലോ, അത് വളരെ വിലപ്പെട്ടതാകയാൽ ശ്രദ്ധിക്കൂ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു.
അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പു കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന് നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു.
ഈ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായെ തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ്തു, നാം ഇവിടെ വന്നിരുന്നത് ഒരു ആരാധനയല്ല, നമ്മുടെ വാ തുറന്ന് സ്തുതിക്കുമ്പോഴാണ് ആരാധന വെളിപ്പെടുന്നത്. പ്രൈസ്തലോ, നമ്മുടെ ജഡം ഇവിടെ ഇരിക്കുന്നു എന്ന കാരണത്താൽ ആരാധിച്ചു എന്ന് വരുന്നില്ല. പ്രൈസ്തലോ, നമ്മുടെ ശരീരാത്മദേഹികൾ ഒരു യാഗമായി തീർന്ന് ആരാധനയിൽ നമ്മൾ ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ആരാധന സൗരഭ്യവാസനയുള്ളതായി ഉയരത്തിലേക്ക് ഉയരുന്നത്. പ്രൈസ്തലോ, ആയതുകൊണ്ട് എല്ലാ നാവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രത്യേകിച്ച് ആരാധന ശക്തമാക്കേണ്ടത് ദൈവവചന ശുശ്രൂഷയിലാണ്. പ്രൈസ്തലോ, കാരണം വചനം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ വചനം എന്ന് പറയുന്നത് നമ്മുടെ യേശുവാണ്. ആരാധന, വചന ശുശ്രൂഷ നൽകുന്ന ആരാധന, അത് പുഷ്ടിയുള്ള ആരാധനയാണ്, അത് ദൈവം അംഗീകരിക്കുന്ന ഒരു ആരാധനയാണ്. പ്രൈസ്തലോ, ഹല്ലേലൂയ. ശ്രദ്ധിക്കും, എബ്രായ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതി എന്നുള്ളതിൽ തർക്കമില്ല, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അവർക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും വലിയ രണ്ട് വാഗ്ദത്തം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ്, ഞാൻ പോയി പിതാവിനോട് ചോദിച്ച് ഒരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തെയും നീതിയെയും അനീതിയെയും കുറിച്ച് അവൻ നിങ്ങൾക്ക് ബോധം വരുത്തും എന്ന് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 1:8 യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഒലിമലയിൽ കണ്ണു നട്ടു നോക്കി ഉയരത്തിലേക്ക് നോക്കി നിന്ന ശിഷ്യഗണത്തോടായി യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നഗരത്തിൽ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകണം എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. പ്രൈസ്തലോ, ഏറ്റവും വലിയൊരു വാഗ്ദത്തമാണിത്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ശക്തമായ മറ്റൊരു വാഗ്ദത്തം, ഞാൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് നൽകിയ വിലപ്പെട്ട മറ്റൊരു വാഗ്ദത്തമാണിത്. ഇത് സെൻട്രൽ മെസ്സേജ് ഓഫ് ദ ബൈബിൾ. ആമോസ് പ്രവചനം 4:12, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പ്രൈസ്തലോ, ഹല്ലേലൂയ. ന്യായവിധിക്കായും മണവട്ടിയായും രണ്ടുവിധ ഒരുക്കങ്ങളെ കുറിച്ച് അവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. അതിലേക്കും ഇന്ന് പകൽ ഞാൻ പോകുന്നില്ല. വാഗ്ദത്തം എന്ന വിഷയം സംബന്ധിച്ച് ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ വീണ്ടും സംസാരിക്കട്ടെ. ഏതെങ്കിലും ഒരു വാഗ്ദത്തത്തിന്റെ ഉടമകളാണ് നീയും ഞാനും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. അത് ചെറുതാകാം, അത് വലുതാകാം, പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ള ഒരു മെയിൻ വാഗ്ദത്തം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തം ഉൾക്കൊണ്ടുകൊണ്ടാണ് പെന്തക്കോസ്തു പെരുന്നാൾ യെരുശലേമിൽ നടക്കുമ്പോൾ 18 രാജ്യങ്ങളിൽ നിന്ന് പെരുന്നാളിൽ സംബന്ധിപ്പാൻ കടന്നു വന്നവർ പെരുന്നാളിൽ അവർ ആനന്ദിച്ച് സന്തോഷിക്കുമ്പോൾ അതിൽ ചെറിയൊരു ഗ്രൂപ്പ്, 120 പേര് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു, വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി. 50 പെന്തക്കോസ്തു പെരുന്നാളിന്റെ 50 വന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തിന് മുഴക്കമുണ്ടായി. അവരിരുന്ന് നിന്ന വീട് മുഴുവൻ ആത്മാവ് നിറഞ്ഞു, ഓരോരുത്തന്റെ മേൽ ആത്മാവ് പതിഞ്ഞു. ആത്മാവ് അവർക്ക് സംസാരിപ്പാൻ നൽകിയ അന്യഭാഷ വാ തുറന്നവർ സംസാരിച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ 5 ഇന്ദ്രിയങ്ങളും, ഒരു മനുഷ്യന്റെ 5 ആത്മാവിനെ രുചിച്ചറിഞ്ഞു. ആ ആത്മാവിന്റെ വലിയ തിരതല്ലൽ അവിടെ വ്യാപരിച്ചു നിൽക്കുമ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. അപ്പോസ്തലിക ഉപദേശത്തിന്റെ വെളിപ്പാടവിടെ വെളിപ്പെട്ട് വന്നു. പത്രോസ് എഴുന്നേറ്റത് ചോദ്യത്തിന് ഉത്തരമായി ഒരു പ്രസംഗത്തിൽ കൂടെ അത് വ്യക്തമാക്കി. അന്ന് കാത്തിരുന്നവർ ആത്മാവിനെ പ്രാപിച്ചു, ഇന്നും കാത്തിരിക്കുന്നവർക്ക് ഈ വാഗ്ദത്തം പ്രാപിക്കാം. ഹല്ലേലൂയ. ആത്മാവിനെ പ്രാപിച്ചവരൊക്കെ ദൈവത്തിൽ നിന്ന് സ്തുതിച്ചാട്ടെ. 1968 ഞാനൊക്കെ മാർത്തോമാ സമുദായം വിട്ട് ഈ കൃപയിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടം മുതൽ നമ്മുടെ ചർച്ചുകളിലേക്ക് ഒരു കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ടാരി മീറ്റിംഗ്, ആത്മാവിനെ പ്രാപിക്കാത്തവർ പ്രാപിക്കുന്ന മീറ്റിംഗ്. അന്ന് കാത്തിരിപ്പ് യോഗ സ്പെഷ്യലിസ്റ്റ് ഉപദേശിമാരുണ്ടായിരുന്നു. പ്രൈസലോൺ കങ്ങഴ നയനാച്ചൻ ഉപദേശി, അതുപോലെ തന്നെ മാങ്ങാനം ജോസഫ് ഉപദേശി തുടങ്ങിയുള്ളവർ കാത്തിരിപ്പ് യോഗ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. അവർ അതിന് കൃപ ലഭിച്ചവരായിരുന്നു. കൈവച്ചാൽ ആത്മാവിനെ ലഭിക്കുന്ന ഒരു ശുശ്രൂഷ അവർക്കുണ്ടായിരുന്നു. അന്ന് ജനം ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. അന്ന് ഉപദേശിമാർ പ്രസംഗിച്ചു, പരിശുദ്ധാത്മാവിനെ അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാത്തവരാരും യേശു കർത്താവിന്റെ വരവിൽ പോകത്തില്ലെന്ന്. ഹല്ലേലൂയ. അന്നത്തെ ഏറ്റവും വലിയ ഫോക്കസ്, ഉപവാസ പ്രാർത്ഥനയുടെ ഫോക്കസ് പോസ്പിരിറ്റി തിയോളജി അല്ല. വിസ അടിക്കുന്നതോ, സ്തോത്രം വിസ സ്റ്റാമ്പ് ചെയ്യുന്നതോ, പരീക്ഷയ്ക്ക് ജയിക്കുന്നതോ, അടുത്ത എസ്റ്റേറ്റ് വാങ്ങുന്നതോ, വീടിന്റെ 2 പണിയുന്നതോ, ജോലി പ്രാപിക്കുന്നതോ, ഗൾഫിലോ പാശ്ചാത്യ രാജ്യത്ത് പോകുന്നതോ അല്ലായിരുന്നു അന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വിഷയം. ആത്മാവിനെ പ്രാപിക്കുക, കൃപാവരം ധ എന്നുള്ളതായിരുന്നു അന്നത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മെയിൻ വിഷയങ്ങൾ. കാലാന്തരത്തിൽ പിശാച് നമ്മളെ തെറ്റിച്ചു കളഞ്ഞു. ഉപവാസ പ്രാർത്ഥനകൾ വെറും ഭൗതിക ലാഭത്തിന് വേണ്ടി, ഭൗതികമായ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രക്രിയയാക്കി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ. അത് തരം താണ് പോയപ്പോൾ നമ്മുടെ പൂർവന്മാർ ഉപവാസം വെച്ചത് ആ കാലഘട്ടത്തിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല, ആത്മീക നേട്ടത്തിന് വേണ്ടിയാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നാം കർത്താവിനോട് അധികം എടുത്താൽ നമുക്ക് വേണ്ടതൊക്കെ കർത്താവ് തന്നുകൊണ്ടിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിനോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം മടിയുന്നത് അതിൽ തന്നെ ഒരു ഒരു വിടുതലല്ല. പ്രൈസ്തലോൺ. എത്രയോ പേർ, ജാതികൾ, രാഷ്ട്രീയ പാർട്ടിക്കാർ ഭക്ഷണം മടിയുന്നു, അത് അതിൽ തന്നെ ഒരു വിടുതലല്ല. ഭക്ഷണം മടിയുമ്പോൾ നാം ഒരുപാട് അനുതപിച്ചും ഏറ്റുപറഞ്ഞും കരഞ്ഞും നിലവിളിച്ചും നമ്മുടെ കർത്താവിനോട് അടുക്കുന്നില്ലെങ്കിൽ ഉപവാസം അതിൽ തന്നെ ഒരു വിടുതലല്ല. പ്രൈസ്തലോൺ. ഹല്ലേലൂയ. ഒരു ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അധികം നാം യേശു കർത്താവിനോട് അടുക്കണം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഈ ചർച്ചിനോട് ഓർപ്പിക്കാനുള്ളത്, ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഭൗതികങ്ങൾ മാറ്റിവയ്യ്, ആത്മീകം പ്രവചനമരന്ത, വെളിപ്പാടുത, അന്യഭാഷത, വ്യാഖ്യാന വരന്ത, വിവേചന വരന്ത, രോഗശാന്തിയുടെ വരന്ത, വിശ്വാസമെന്ന വരന്ത, അവീര്യപ്രവർത്തികളുടെ വരന്ത, ഒൻപത് ശക്തിയുടെ വരങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം 12-14 അധ്യായങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇന്നത്തെ ദൈവസഭ അത് കാത്തിരുന്ന് പ്രാപിക്കണം. പ്രൈസ് ദ ലോർഡ്. അത് പ്രാപിച്ചാൽ ആരാധന വൈകിട്ട് 8 മണിയല്ല, 12 മണിയായാലും പോകാൻ തോന്നത്തില്ല. കൃപാവരങ്ങളുടെ ശുശ്രൂഷ സഭയിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഭൗതിക നേട്ടം ദൈവസന്നിധിയിൽ പ്രതീക്ഷിച്ചും ഭൗതിക നേട്ടത്തിന് വേണ്ടി ഭക്ഷണം വെടിഞ്ഞും നിലവിളിച്ചുമല്ല നമ്മുടെ ആയുഷ്കാലം ചെലവഴിക്കേണ്ടത്. ആത്മീക സമ്പത്തുകൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ, പ്രവചനവരം വാഞ്ചിപ്പാൻ ഇവിടെ ഇരിക്കുന്ന 10-14 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ അവർ പ്രവചിച്ചു തുടങ്ങണം. പ്രൈസ് ദ ലോർഡ്. ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു സഭകൾ വളർന്നു വന്നത്. പ്രൈസ് ദ ലോർഡ്. അന്യഭാഷ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന വരമുള്ളവർ അക്കാലത്തുണ്ടായിരുന്നു. അതിനുവേണ്ടി ദൈവമക്കൾ കാത്തിരിക്കണം, വാഞ്ചിക്കണം, ദൈവത്തോട് ചോദിക്കണം. അത് ദാനമാണ്, അത് ചോദിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ടത്? ആമേൻ. ആത്മീക കൃപാവരങ്ങൾ ചോദിക്കണം. ഈ 21 ദിവസത്തെ പ്രാർത്ഥനാ ചെയിൻ ഇവിടെ അടുത്ത ഞായറാഴ്ച അവസാനിക്കുമ്പോൾ ഇവിടെ ചിലത് പ്രവചിക്കണം. പ്രൈസ് ദ ലോർഡ്. വെളിപ്പാട് പറയണം, അന്യഭാഷ പറയണം, അന്യഭാഷ വ്യാഖ്യാനിക്കുവാൻ ചിലർക്ക് കൃപാവരം കിട്ടണം. ഒരുത്തൻ വന്നാൽ അവനെ വിവേചിപ്പാൻ ഇവിടെ കൃപാവരമുള്ളവർ കാണണം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ജാതികൾക്കും എല്ലാം കിട്ടുന്നുണ്ട്, അതല്ല നമ്മുടെ ഫോക്കസ്. നമ്മുടെ ഫോക്കസ് അധികം ദൈവത്തോടടുക്കുക, ദൈവത്തിന്റെ വരങ്ങളെ പ്രാപിക്കുക. ആമേൻ. പ്രൈസ് ദ ലോർഡ്. അതിൽ നാം ദൈവത്തോട് അധികം അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതികത്തിന്മേൽ കർത്താവ് ദൃഷ്ടി വയ്ക്കും. ഒന്നും കർത്താവ് തടയുകയില്ല. ഒരു ദുഷ്ടപിശാചനും നമുക്കുള്ളത് അപഗ്രഹിക്കുവാൻ കഴിയുകയില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. വീണ്ടും ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ഏതെങ്കിലും ഒരു വാഗ്ദത്തത്തിന്റെ അവകാശിയാണ് നീ. അതെന്തുമാകാം. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത നീ ആ വാഗ്ദത്തത്തിന്റെ അവകാശിയാണ്. കാത്തിരുന്ന് പ്രാപിക്കേണ്ട വ്യക്തിയാണ് നീ. പ്രൈസ് ദ ലോർഡ്. ആ കാലങ്ങളിലൊക്കെ ജനം അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടം വന്നപ്പോൾ കാത്തിരിക്കുന്ന ദൂതില്ല, അതിനുവേണ്ടിയുള്ള ക്ലാസ്സില്ല, പ്രസംഗമില്ല. അങ്ങനെ വന്നപ്പോൾ ജനത്തിന്റെ ആവേശം കുറഞ്ഞു. സ്തോത്രം. മുദ്ര പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഏൽക്കാത്തവർ യേശുമണവാളന്റെ വരവിൽ പോകത്തില്ലെന്ന് ഉപദേശിമാർ അറിഞ്ഞു പ്രസംഗിച്ച ആ പ്രസംഗം കേട്ട് നിലവിളിച്ച് ആത്മാവിന് വേണ്ടി ശുദ്ധീകരണം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് കാത്തിരുന്നവരൊക്കെ ആ കാലഘട്ടത്തിൽ ആത്മാവിനെ പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഇവിടെയും ഗ്രൂപ്പ് ഗ്രൂപ്പായി ജനം മാറി മാറിയിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പ്രാപിച്ച് കൃപാവരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ഒരു വലിയ ആവേശം കാണിച്ചാൽ പ്രൈസ് ദ ലോർഡ്. ചർച്ചിലുള്ള നിങ്ങൾക്ക് ആ കൃപാവരം തരുവാൻ യേശു കർത്താവ് വിശ്വസ്തനാണ്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഏതൊരു വാഗ്ദത്തത്തിന്റെയും അവകാശികൾ ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. ഞാൻ അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഞാൻ എൻ്റെ ഈ ദൂത് അവസാനിപ്പിക്കാം. സ്തോത്രം. യേശു കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ, തിരുവചനത്തിൽ കൂടെ നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ഏത് വിഷയത്തിനും നമുക്ക് വാഗ്ദത്ത വചനം തന്നിട്ടുണ്ട്. അത് രോഗമായാലും അത് സമ്പത്തായാലും പ്രശ്നങ്ങളായാലും ആവശ്യങ്ങളായാലും ഏതിനും കർത്താവ് വാഗ്ദത്ത വചനങ്ങൾ തന്നിട്ടുണ്ട്. അത് ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവരായി നാം മാറണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ചപ്പുചവറുകൾ പറഞ്ഞ് നാം പ്രാർത്ഥിക്കരുത്. വിലപ്പെട്ട സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. രാജാവിനോടൊരു കാര്യം പറയുവാൻ അവസരം ലഭിച്ചാൽ അതേറ്റവും ഗൗരവമുള്ളതാണ്. നമ്മുടെ രാജാതിരാജാവും കർത്താതി കർത്താവുമായവനോട് വിഷയങ്ങൾ പറയുവാൻ മുട്ടുകുത്തുമ്പോൾ അത് വാഗ്ദത്ത വചനങ്ങൾ. കർത്താവ് നമ്മോട് പറഞ്ഞ വചനങ്ങൾ സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ കോർത്തിണക്കി തിരിച്ചു കർത്താവിനോട് പറഞ്ഞ് അത് നാം ചോദിക്കണം. ഇത് കൃപാപരമായാലും ആത്മാവിനെയായാലും ഭൗതികമായാലും വാഗ്ദത്ത വചനങ്ങൾ ഉരുവിട്ട് നമ്മുടെ വിഷയങ്ങൾ കോർത്തിണക്കി പറയുമ്പോൾ യേശു കർത്താവിനെ ഓർപ്പിച്ചുണർത്തി അത് സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയും. ദാവീദ് അങ്ങനെയായിരുന്നു കർത്താവിനോട് കാര്യങ്ങൾ ചോദിച്ചത്. നീ എന്നോട് അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വാഗ്ദത്ത വചനങ്ങൾ നമ്മുടെ സ്മൃതിപഥത്തിൽ സ്ഥിരപ്പെട്ട് നിൽക്കാതിരിക്കാനുള്ള സാത്താന്റെ തന്ത്രങ്ങളുണ്ട്. ശ്രദ്ധിക്കൂ, ഒരുവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ, ചിലത് പാറ സ്ഥലത്ത്, ചിലത് മുള്ളിനിടയിൽ, ചിലത് നല്ല സ്ഥലത്ത്. നല്ല സ്ഥലത്ത് വീണത് പോലും ചിലത് ദുഷ്ടൻ കൊത്തിക്കൊണ്ടുപോയി കൊത്തിക്കൊണ്ടുപോയി. ആ പൈശാചിക പോരാട്ടം ഇന്നും നിലനിൽപ്പുണ്ട്. ഏറിയ വാഗ്ദത്തങ്ങളുടെ ഉടമകളായ നീയും ഞാനും വാഗ്ദത്തങ്ങൾ ഉരുവിട്ട് നിലവിളിക്കാതിരിപ്പാൻ പിശാച് വാഗ്ദത്തങ്ങളെ നമ്മളിൽ നിന്നും അടർത്തി മാറ്റി നമ്മളിൽ ശൂന്യതകൾ ഇടാറുണ്ട്. ശൂന്യതകൾ, ആ ശൂന്യതയുടെ മേൽ ഇന്ന് പകൽ നാം ജയമെടുക്കണം. വാഗ്ദത്ത വചനങ്ങളെ ഓർമ്മ വെച്ച് നാം പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കും, ഗലീലായിൽ വെച്ച് യേശു കർത്താവ് പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ പാപികടയിൽ ഏൽപ്പിക്കപ്പെടും, മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ സ്തോത്രം, ശിഷ്യന്മാരും സഹോദരിമാരും അത് കേട്ടതാണ്. സമയമായപ്പോൾ, ഉയർപ്പിന്റെ സമയമായപ്പോൾ ആ വാഗ്ദത്തം അവരുടെ ഹൃദയത്തിൽ നിന്നും പിശാച് അടർത്തിക്കളഞ്ഞിട്ട് അവിടെ കല്ലും അവിടെ ശവവും തുണിയും ഇട്ടുകൊടുത്തിട്ട് സാത്താൻ മാറി നിന്ന് ചിരിച്ചിട്ട് അവൻ കല്ലറ ഉറപ്പാക്കാൻ നോക്കി. ആ ചതിയൻ ജീവനോടിരിക്കും. ഓർക്കേണ്ടാത്തവർ വാഗ്ദത്തം ഓർത്തു, ഓർക്കേണ്ടവർ വാഗ്ദത്തം മറന്നുപോയി. പ്രൈസ്തലോ, ഈ പോരാട്ടത്തിന് നടുവിലാണ് നീയും ഞാനും ഇന്നുമായിരിക്കുന്നത്. വിലപ്പെട്ട വാഗ്ദത്തങ്ങളുടെ അവകാശികളായ എന്നെയും നിന്നെയും ആ വാഗ്ദത്തങ്ങൾ ഓർമ്മ വെച്ച് ഉപസിക്കാതിരിപ്പാൻ പ്രാർത്ഥിക്കാതിരിപ്പാൻ നല്ല നല്ല വാഗ്ദത്തങ്ങൾ നമ്മിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് കല്ലും ശവവും പഴന്തുണിയും ഇട്ട് തന്ന് നമ്മുടെ വായിൽ കൂടത് പറയിപ്പിച്ച് പിശാച് ജയം കൊള്ളുമ്പോൾ ഇന്ന് പകൽ ദൈവമക്കൾ ശ്രദ്ധിക്കൂ. സ്തോത്രം, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വാഗ്ദത്തം ഓർമ്മ വെച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണുവാൻ കല്ലറയിൽ ഓടി വരേണ്ട മറിയ യോഹന്ന, നിങ്ങൾ എന്തിനാണ് ഓടി വരുന്നത്? അവനെ എവിടെ വെച്ച് പറഞ്ഞതാ ശവം കൊണ്ടുപോകാമെന്ന്? നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? ഇത് രണ്ടും യേശു നിന്നോട് പറഞ്ഞിട്ടില്ല. കല്ലറയുടെ മുകളിൽ ഒരു കല്ല് കാണുമെന്ന് നിന്നോട് പറഞ്ഞില്ല. ശവം പൊക്കിക്കൊണ്ട് പോകണമെന്ന് നിന്നോട് പറഞ്ഞില്ല. ഇത് രണ്ടും നിന്റെ ഹൃദയത്തിൽ ഇട്ടു തന്നത് ദുഷ്ടപിശാചാണ്. ആ പോരിനെ ഇന്ന് പകൽ നാമും ജയിക്കേണ്ടത് ആവശ്യമാണ്. യേശു പറയാത്തതും വാഗ്ദത്തം ചെയ്യാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയങ്ങൾ കളയാതെ യേശു കർത്താവ് പറഞ്ഞത് ഓർമ്മ വെച്ച് നീ നിലവിളിക്കുമെങ്കിൽ അത് നിനക്ക് പ്രാപിക്കുവാൻ കർത്താവ് കൃപ തരും. സ്തോത്രം. അവനെ എവിടെ വെച്ച് പറഞ്ഞതാ ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവർക്ക് ഓർമ്മ വന്നു എന്ന് എഴുതിയിട്ടുണ്ട് ലൂക്കോസ് സുവിശേഷം 24. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുവരെ ഓർമ്മ വന്നില്ല, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഓർമ്മ. ശിഷ്യന്മാർ പ്രഭാതത്തിൽ കല്ലറയിൽ കുനിഞ്ഞു നോക്കിയപ്പോൾ തുണി ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. പഴന്തുണി, ശവത്തെ പൊതിഞ്ഞ തുണി മടക്കി വച്ചിരിക്കുന്നത് കണ്ടു. അവരും വാതുറന്ന് പറഞ്ഞു, തുണി കാണുന്നെന്ന്, പഴന്തുണി കാണുന്നെന്ന്, ശവത്തെ പൊതിഞ്ഞ തുണി കാണുന്നെന്ന്. ഇതൊന്നും യേശു നിന്നോട് പറഞ്ഞതല്ല. നിന്റെ നാവിൽ അത് വരരുത്. കല്ലറയിൽ വരുമ്പോൾ പഴന്തുണി കാണുമെന്ന് യേശു നിന്നോട് പറഞ്ഞോ? കല്ലുണ്ടെന്ന് യേശു നിന്നോട് പറഞ്ഞോ? ശവം കൊണ്ടുപോകണമെന്ന് യേശു പറഞ്ഞോ? ഇല്ല, യേശു പറഞ്ഞത് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. ഇന്ന് പകൽ നീ ഉടുത്തരിങ്ങി ഇവിടെ വന്നത് ശവം കൊണ്ടുപോകാനല്ല, നീ ഇവിടെ വന്നത് പഴന്തുണി കണ്ടുപോകാനല്ല, നീ ഇവിടെ വന്നത് കല്ല് കാണാനല്ല, നീ ഇവിടെ വന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ദർശനം കണ്ട് ആ മുഖതേജസ് ദർശിക്കുവാനാണ്. പ്രിയ പൈതലെ, ഇന്ന് പകൽ നീ ഉടുത്തരിങ്ങി ഇവിടെ വന്നത്. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ജയമെടുത്താരാധിക്കാം. ഇന്ന് നീ വന്നത് ഉയർത്തെഴുന്നേറ്റവന്റെ ദർശനം കാണാനാണ്. കഴിഞ്ഞ രാത്രി കത്തദാസൻ ഡേവിഡ് ലാലിയുടെ ചർച്ചിൽ, ഹൗസ് ചർച്ചിൽ നടന്ന പ്രാർത്ഥനയിൽ ഞാൻ ഓർപ്പിച്ചു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന്. പ്രൈസ് ദ ലോർഡ്. തേജസ്സിന്റെ മുഖം കണ്ട് സ്തോത്രം, ആ തേജസ് ആകീർണം ചെയ്ത് ആ തേജസ്സിന്റെ മഹത്വം മറ്റുള്ളവരെ കാണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നീയും ഞാനും. പ്രൈസ് ദ ലോർഡ്. തമ്മിൽ തമ്മിൽ നോക്കിയാൽ ആ തേജസ് കാണത്തില്ല, പാസ്റ്റർമാരെ നോക്കിയാൽ ആ തേജസ് കാണത്തില്ല, പ്രവാചക സെറ്റന്മാരെ നോക്കിയാൽ, സഭാധ്യക്ഷന്മാരെ നോക്കിയാൽ ആ തേജസ് കാണത്തില്ല. നീ നോക്കേണ്ടവനെ ശ്രദ്ധിച്ചു നോക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്റെ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്ക്, അവനിലൊരു തേജസ് ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ആ തേജസ് നിന്നിലുണ്ടെങ്കിൽ ലോകം നിന്നെ നോക്കി പറയും, അതാ പോന്നടാ പെന്തിക്കോസുകാരി. നിന്നെ നോക്കി പറയും, അതൊരു പെന്തിക്കോസുകാരനാണെന്ന് ലോകം പറയും. അത് മതി സാക്ഷ്യത്തിന്. പ്രൈസ് ദ ലോർഡ്. അവനത് തിരിച്ചറിഞ്ഞെങ്കിൽ അവൻ രക്ഷിക്കപ്പെടാൻ അതൊരു മുഖാന്തരമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. ഓർക്കേണ്ടവർ വാഗ്ദത്തം മറന്നുപോയപ്പോൾ ഓർക്കേണ്ടാത്തവർ വാഗ്ദത്തം ഓർത്തു. ആ ദുഷ്ടപ്പോർ ഇന്നുമുണ്ട്. അവൻ ഓർക്കുക മാത്രമല്ല, ആ വാഗ്ദത്തം ഉയർത്തെഴുന്നേറ്റ് വരാതിരിപ്പാൻ അതിന്മേൽ കല്ല് പിടിച്ചു വെച്ചു, കാവൽ കൂട്ടത്തെ നിർത്തി റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ചു, അവൻ കാവൽ നിന്നു. ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, നീ പ്രാപിക്കേണ്ട വാഗ്ദത്ത വിഷയങ്ങളുടെ മേൽ ആഭിചാര ശുദ്ര മന്ത്ര നേർച്ചകളുടെ വ്യാപാരങ്ങൾ തൊടുത്തു വിട്ടിട്ട് ദുഷ്ടൻ കാവലിരിക്കുമ്പോൾ ഇന്ന് പകൽ നീ വിശ്വസിക്ക്, പുനരുത്ഥാനത്തിന് ശക്തിയാൽ ആ വാഗ്ദത്തം പുറത്തു വരും. പുനരുത്ഥാനത്തിന് ശക്തിയാൽ ആ വാഗ്ദത്തം പുറത്തു വരും. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ആരാധനയിൽ കൂടെ ആ വാഗ്ദത്തം വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ഏക മാർഗം ആരാധനയാണ്. ആരാധിച്ച് സുറഫോയിനിക്കാരി സ്ത്രീ യേശുവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. ആരാധിച്ച് കുഷ്ഠരോഗി യേശുവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. അവർക്ക് സൗഖ്യം പ്രാപിച്ചെങ്കിൽ, ഇന്ന് പകൽ നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ നീ ആരാധിച്ച് ക്രിസ്തുവിന്റെ ശ്രദ്ധ പിടിച്ചെടുക്ക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഷബറദ ലഷൈൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രൈസ് ദ ലോർഡ്. ഈ ദൂത് ഞാൻ സമാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ദൈവമക്കളെ ഓർപ്പിക്കാനുള്ളത്, നിന്റെ കൊയ്ത്തുനിലം വിളഞ്ഞു കിടപ്പുണ്ട്. നിന്റെ കൊയ്ത്തുനിലം വിളഞ്ഞു കിടപ്പുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വാഗ്ദത്തത്തിൻ കൊയ്ത്തുനിലം വിളഞ്ഞു കിടപ്പുണ്ട്. അത് കൊയ്യുവാൻ ഭാഗമായി. പ്രൈസ് ദ ലോർഡ്. നീ അത് അറിഞ്ഞില്ല, അത് കൊയ്യാൻ ഭാഗമായി. ദുഷ്ടൻ ബന്ധിച്ചതാ, ദുഷ്ടൻ ആഭിചാര കെട്ടു നടത്തിയതാ, ശുദ്ധ മന്ത്ര നേർച്ചകളിൽ കൂടെ അവൻ നിനക്കെതിരെ പോരിട്ടതാ, പക്ഷെ അത് വിളഞ്ഞു കിടപ്പുണ്ട്. നീ അത് ആത്മാവിൽ ദർശിക്ക്. ഈ ഉപവാസ ദിവസങ്ങളിൽ ഒന്നിൽ അത് നീ കൊയ്യുന്ന ദിവസമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ കൊയ്ത്തിന്റെ ദിവസം കൂടെയാണിത്, എന്റെ കൊയ്ത്തിന്റെ ദിവസം കൂടെയാണിത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അത് നിനക്ക് വേണ്ടി വിളഞ്ഞു കിടപ്പുണ്ട്. ഒരു കൊയ്ത്തുകാരിയുടെ ഭാവത്തിൽ നീ തയ്യാറാക്, ഒരു കൊയ്ത്തുകാരന്റെ ഭാവത്തിൽ നീ തയ്യാറാക. സ്തോത്രം. നീ കൊയ്യുവാൻ ഭാഗമായി കിടക്കുന്ന ആ വിത്ത് കൊയ്യുവാൻ നീ ഇന്ന് പകൽ തയ്യാറാക. പ്രൈസ് ദ ലോർഡ്. അത് കൊയ്യുവാൻ നിന്റെ കയ്യിൽ വിശ്വാസത്തിന്റെ കത്തിയെടുക്ക. സ്തോത്രം. വചനം നിനക്ക് ഉത്സാഹം തരട്ടെ. നീ വീശി വീശി കൊയ്യ. നിന്റെ വാഗ്ദത്തത്തെ കയറി പിടിക്ക. പിടിച്ചിട്ട് നീ കൊയ്തെടുത്ത് സ്വന്തമാക്കി ആ കറ്റ കെട്ട്. അത് നീ തന്നെ അത് കൊണ്ടുപോകും. ആ കറ്റ മറ്റൊരുത്തരെ അപഹരിക്കുവാൻ ദൈവം അത് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. പ്രൈസ് ദ ലോർഡ്. നിന്റെ വാഗ്ദത്തത്തിൻ കൊയ്ത്തു നിര, കൊയ്ത്തു നിര. പ്രൈസ് ദ ലോർഡ്. അത് കർത്താവ് അനുവദിച്ചതാണ്. എനിക്ക് കൊയ്യുവാൻ ഒരു നിരയുണ്ട്. അത് ദൈവം അനുവദിച്ചു തന്ന നിരയാണ്. വിളിക്കുന്ന ഓരോ ദൈവപൈതലിനും ഒരു കൊയ്ത്തു നിര ദൈവം അനുവദിച്ചിട്ടുണ്ട്. ആ നിരയിൽ നീ കൊയ്ത് കയറാതിരിപ്പാൻ ദുഷ്ടൻ നിനക്കെതിരെ പോരാടും. പ്രൈസ് ദ ബലഹീനമാക്കും, തന്ത്രം മെനയും, പക്ഷേ നീ കൊയ്യാതെ മാറരുത്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. കുനിഞ്ഞു നിന്ന് കൊയ്ത് കൊയ്ത് നീ കയറുമ്പോൾ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, ആ നിരമുറിക്കുന്ന ഒരു വ്യാപാരം കൊയ്ത്ത് നിലത്തിലുണ്ട്. പ്രൈസ്തലോ, മറ്റൊരുത്തൻ കയറി നിന്റെ നിരം മുറിച്ചു കളയും. അതിനെ നീ ജയിക്കണം. അതിനെ ജയിക്കുന്നത് എങ്ങനെയാ പറഞ്ഞു തരാം. കൂടെ കൂടെ തലപൊക്കി നോക്കണം. പ്രൈസ്തലോ, കൂടെ കൂടെ തലപൊക്കി നോക്കണം. പ്രൈസ്തലോ, നിന്റെ കൊയ്ത്തു നിരയിൽ മറ്റൊരുത്തൻ നിരം മുറിക്കുന്നുണ്ടോ എന്ന് കൂടെ കൂടെ നീ തലപൊക്കി നോക്കണം. പ്രൈസ്തലോ, സ്തോത്രം. ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചല്ലോ. നിന്റെ കുഞ്ഞ് പഠിക്കാൻ പോയ കോളേജ്, പഠിക്കാൻ പോയ സ്റ്റേറ്റ്, അടുത്ത സാഹചര്യങ്ങൾ, അവിടുത്തെ കലാലയങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ നീ തലപൊക്കി നോക്കണം. മാസം തോറും ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത്, സ്തോത്രം, മോൻ ക്ഷേമമായിരിക്കുന്നു, മോള് സന്തോഷമായിരിക്കുന്നു, നന്നായി വല്ലതും കഴിക്കണം, സ്തോത്രം. അവിടുത്തെ ആ കോളേജ് ഹോസ്റ്റലിലെ ഭക്ഷണം മോശമെങ്കിൽ പുറത്തുപോയി കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കുമല്ലോ. കൂടെ കൂടെ അവിടെ പോയി തലപൊക്കി നോക്കണം കൂട്ടുകെട്ട് എന്താണെന്ന്. പ്രൈസ്തലോ, സ്തോത്രം. അവധി ദിവസങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നെന്ന്. ആമേൻ. പ്രൈസ്തലോ, കൂടെ കൂടെ പോയി തലപൊക്കി നോക്കണം. എങ്കിൽ മാത്രമേ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം നീ കാണുകയുള്ളൂ. പോകുന്നത് പോലെ പൂർത്തീർണമില്ലാതെ നീ പിന്മാറേണ്ടി വരുന്നെങ്കിൽ നീ കൂടെ കൂടെ തലപൊക്കി നോക്കാഞ്ഞതിന്റെ കെടുതിയാണ് നീ അനുഭവിക്കേണ്ടി വന്നത്. കൂടെ കൂടെ തലപൊക്കി നോക്കൂ, ഉപവസിക്കൂ. പ്രൈസ് ദ ലോർഡ്. നിനക്കെതിരെ പോരാടുന്ന ദുഷ്ടനോട് നീ ഷൗട്ട് ചെയ്യ, മാറി നിൽക്കു ദുഷ്ട പീശാചെ. എത്ര പേർക്ക് പറയാൻ ധൈര്യമുണ്ട്? പ്രൈസ് ദ ലോർഡ്. നിന്റെ കൊയ്ത്ത് നിര മുറിക്കുവാൻ തന്ത്രം മനയുന്ന ദുഷ്ടനെതിരെ നീ ഷൗട്ട് ചെയ്യണം, കമാൻഡിങ് നടത്തണം. ആ കമാൻഡിങ് അഭിഷേകത്തിന്റെ കമാൻഡിങ് ആയിരിക്കണം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. എത്ര പേർക്ക് തന്റെ ഇടമുണ്ട് അതിന്? എത്ര പേർക്ക് ആവേശമുണ്ട്? എത്ര പേർക്ക് അഭിഷേകമുണ്ട്? ഉണ്ടെങ്കിൽ നന്നായി പറ, എന്റെ കൊയ്ത്ത് നിര മുറിക്കുവാൻ. ഉറക്കെ പറ, എന്റെ കൊയ്ത്ത് നിര മുറിക്കുവാൻ. പോരാ കമാൻഡിങ് പോരാ. പ്രൈസ് ദ ലോർഡ്. ശക്തിയോടെ പറ, അഭിഷേകത്തോടെ പറ, എന്റെ കൊയ്ത്ത് നിര മുറിക്കുവാൻ. ദുഷ്ടപിശാചേ, നിനക്ക് അനുവാദമില്ല. മാറി നിൽക്ക്, എന്റെ നിരയിൽ നിന്ന് നീ മാറി നിൽക്ക്. പ്രൈസ് ദ ലോർഡ്. ഇതെന്റെ ഓഹരിയാണ്, എന്റെ ദൈവം അനുവദിച്ച ഓഹരിയാണ്. അതിൽ തെറ്റ് ചെയ്യുവാൻ നിനക്ക് അവകാശമില്ല. ധൈര്യമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ആ കൊയ്ത്ത് നിര നിനക്കുള്ളതാണ്. അത് മുറിക്കുവാൻ മറ്റൊരുത്തൻ അവകാശമില്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ബെറ്റപ്പാടുകളുടെ നടുവിൽ നിൽക്കുന്ന പ്രിയ മാന്യ സഹോദരി ആന്റി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, സഹോദര അച്ഛയ, പ്രൈസ് ദ ലോർഡ്. അധ്വാനിച്ചും ഉറക്കമളച്ചും ബിസിനസ് ചെയ്തും കാലം കഴിയുക മാത്രമല്ല, കൂടെ കൂടെ നിന്റെ ഓഹരികളെ നീ തലപൊക്കി നോക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവം തന്ന തലമുറയെ തലപൊക്കി നോക്കണം. അവർ രഹസ്യ ജീവിതത്തെ തലപൊക്കി നോക്കണം. പ്രൈസ് ദ ലോർഡ്. സെർച്ച് ചെയ്യണം. മാതാക്കൾ പെൺകുഞ്ഞുങ്ങളുടെ ബാഗുകൾ ഉൾപ്പെടെ, ഡയറി ഉൾപ്പെടെ സെർച്ച് ചെയ്യണം. മൊബൈൽ ഫോണുകൾ സെർച്ച് ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. വിടരുത്. പ്രൈസ് ദ ലോർഡ്. ഒരു കാലഘട്ടം വരെ നിന്നെ ഏൽപ്പിച്ച വായ്പ തിരിച്ചു ചോദിക്കുന്ന സന്ദർഭമുണ്ട്. അത് അന്യാധീനപ്പെട്ടുപോയി എന്ന് നീ പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. ദൈവം ഏൽപ്പിച്ചതിനോട് പ്രൈസ് നീ വിശ്വസ്തത പുലർത്തണം. പ്രൈസ് ദ ലോർഡ്. വളർത്തുക മാത്രമല്ല, പ്രസവിക്കുക മാത്രമല്ല, വിദ്യാഭ്യാസം കൊടുക്കുക മാത്രമല്ല, ഇതാ ഞാനും എനിക്ക് തന്നതും എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവസന്നിധിയിൽ ഒരു ദിവസം നിൽക്കേണ്ട വ്യക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. അതിൽ നാം പരാജയപ്പെടരുത്. സ്തോത്രം. ഹല്ലേലൂയാ. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു നിര വിളഞ്ഞു കിടപ്പുണ്ട്. ഒരു കാര്യം കൂടെ പഴയ നിമിത്തം പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു. അതുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ബേർശേബയിൽ വെച്ച് യാക്കോബിന് ഒരു ദർശനം കിട്ടി. ആ ദർശനത്തിൽ ദൂതന്മാർ ഗോവേണിയിൽ കൂടെ ഇറങ്ങി വരുന്ന, ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അവിടെ വെച്ച് അവനൊരു വെളിപ്പാട് കിട്ടി, ഒരു ദൈവശബ്ദം കേട്ടു. പ്രൈസ് ദ ലോർഡ്. അവൻ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നീ എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തിയാൽ ഞാൻ തലയിണയായി വെച്ച കല്ല് നിനക്കൊരാലയമാക്കി ഞാൻ മാറ്റും. എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ഉടമ്പടി സ്വർഗത്തെ ദൈവം അംഗീകരിച്ച് മുദ്രയിട്ടു. പക്ഷെ അപ്പന്റെ വീട്ടിൽ ചെല്ലുവാൻ ഒരു കടവ് മാത്രം ദൂരമുള്ളപ്പോൾ ഈ വാഗ്ദത്തവും ഈ ഉടമ്പടിയും യാക്കൂബ് മറന്നുപോയി. അപ്പന്റെ ഭവനത്തിലേക്ക് ചെല്ലുവാൻ യാബോക്ക് കടമെന്ന് പറയുന്ന ഒരു കടവ് ദൂരം മാത്രമേ ഉള്ളൂ. അത്തറ്റം ചെന്നപ്പോൾ അവന് വിറയൽ പിടിച്ചു, അവനെ ഭയം അലട്ടി, ദുഷ്ടപിശാച് അവന്റെ ധൈര്യം കെടുത്തിക്കളഞ്ഞു. കെടുത്തി ധൈര്യം നഷ്ടപ്പെട്ട യാക്കോബ് ചുറ്റിക്കറങ്ങി മൂളിപ്പാട്ട് പാടി. അതെന്താണെന്നറിയാമോ? ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ സഹോദരൻ ഏശാവ് ഒരു കത്തിയുമായി വന്ന് എന്നെയും എനിക്കുള്ളതിനെയും കൊന്നുകളയും എന്ന് അവൻ മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി. ഇത് നീ ചെയ്ത ഉടമ്പടിയല്ല യാക്കോബേ, സ്വർഗത്തിലെ അപ്പച്ചൻ നിന്നോടത് പറഞ്ഞിട്ടില്ല. സ്വർഗം പറയാത്തതും നീ ഉടമ്പടിയിൽ പറയാത്തതുമായ ഈ ചപ്പ് നിന്റെ ഹൃദയത്തിൽ നിന്റെ നാവിൽ ഇട്ടു തന്ന് നിന്റെ ധൈര്യം കെടുത്തിയ പിശാചിനെ ഇന്ന് പകൽ നീ ജയിക്കണം. അവിടെ നിന്ന് നീ പറയേണ്ടത്, എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ഞാൻ ചെല്ലുകയാണ്, എനിക്ക് കിട്ടുന്ന സകലത്തിലും ഞാൻ ദശാംശം കൊടുക്കുമെന്ന് തീരുമാനം ഉറപ്പിച്ച് കടവ് കടന്നു പോകേണ്ട യാക്കോബേ, നീ അവിടെ നിന്നുകൊണ്ട് കത്തിയുടെയും ശവത്തിൻ്റെയും കൊല്ലുന്ന ആ ചിത്രം കണ്ടുകൊണ്ട് നീ ഭയചകിതനായെങ്കിൽ നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടപിശാചിനെ നീ ജയിച്ച് നീ ഏശാവിന്റെ അടിയിൽക്കൽ ചെല്ല്. ഏശാവ് വന്ന് നിന്നെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് അവൻ നിന്നെ സ്വീകരിക്കും. ഡോക്ടർ പറഞ്ഞതല്ല നീ ഫോണിൽ കൂടെ പറയേണ്ടത്, പ്രാർത്ഥനയ്ക്ക് പറയേണ്ടത് യേശു വിടുവിക്കുമെന്നാ നീ പറയേണ്ടത്. വൈദ്യശാസ്ത്രമല്ല നീ പറയേണ്ടത്, സയൻസ് അല്ല നീ പറയേണ്ടത്, വൈദ്യശാസ്ത്രത്തിന്റെ വിലക്കല്ല നീ പറയേണ്ടത്, ശരീരത്തിന്റെ ബലഹീനതയല്ല പറയേണ്ടത്. എന്റെ യേശു വലിയവനാണ്, പ്രൈസ്തലമൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനുമാണ് എന്ന് പറഞ്ഞു വേണം നീ പ്രാർത്ഥന അഭ്യർത്ഥനകൾ നടത്തുവാൻ. ഒരു വിടുതലുമില്ലാത്ത മെഡിക്കൽ ശാസ്ത്രത്തിന്റെ ചിത്രം സ്തോത്രം സ്കാൻ ചെയ്തതും പ്രൈസ്തലോൺ മറ്റ് പല മിഷനിൽ കൂടെ കടത്തിവിട്ടതിന്റെ റിപ്പോർട്ടുകളല്ല പ്രാർത്ഥിക്കുന്നവരോട് നീ പറയേണ്ടത്. നീ പറയേണ്ടത് സ്തോത്രം വൈദ്യശാസ്ത്രം എനിക്കെതിരാണ്, പ്രകൃതി ശാസ്ത്രം എഴുതിലാണ്, ശരീരശാസ്ത്രം എതിരാണ്, എന്നാൽ എൻ്റെ യേശു എനിക്ക് വലിയവനാണ്. പ്രാർത്ഥന ഏൽപ്പിക്കുന്നവരെ നീ ധൈര്യപ്പെടുത്തി പ്രാർത്ഥനാഭ്യർത്ഥനകൾ നടത്ത്, അവിടെ നിനക്ക് വിടുതലുണ്ട്. ഓ ഇനി വിടുതലില്ല, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞൊരു ചിത്രം അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തിട്ടാ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത്. വേണ്ട, ആ ചിത്രമൊന്നും നീ കൊടുക്കണ്ട. നീ കൊടുക്കേണ്ട ചിത്രം വിശ്വാസ ശാസ്ത്രത്തിന്റെ ചിത്രം കൊടുത്താൽ മതി. പ്രൈസ്തലോൻ ഇല്ലാത്തതിനെ എൻ്റെ കർത്താവ് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാ. പ്രൈസ്തലോൻ സ്തോത്രം ഉളവാകട്ടെ എന്ന് പറയുമ്പോൾ ഉളവാക്കുന്ന ശബ്ദമാണ് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഏറ്റെടുത്ത വ്യക്തിക്കൂടെ അതൊരു ആത്മധൈര്യം ലഭിക്കുകയാണ്. പ്രൈസ്, എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ്തലോൻ ഈ വാഗ്ദത്തത്തിന്റെ ദൂത് എന്നോടാണ് പരിശുദ്ധാത്മ ഇടപെട്ടത്, എനിക്കൊരു നിലം വിളഞ്ഞു കിടപ്പുണ്ട്, അത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിന്റെ കുഞ്ഞിന്റെ വിവാഹത്തിന്റെ നിര, കുടുംബജീവിതത്തിന്റെ നിര, വിദ്യാഭ്യാസത്തിന്റെ നിര, കുടുംബജീവിതത്തിന്റെ പൂർത്തീകരണത്തിന്റെ നിര, തലമുറയുടെ പൂർത്തീകരണത്തിന്റെ നിര, എല്ലാ നിരകളും ദുഷ്ടൻ നോട്ടമിട്ടിട്ടുണ്ട്. അതിന്മേൽ നീ ജയമെടുക്കുവാൻ നിന്റെ ഉപവാസവും പ്രാർത്ഥനയും ആത്മീക കൊയ്ത്ത് നടത്തുന്ന കൂട്ടത്തിൽ കൂടെ കൂടെ തലപൊക്കി നിന്റെ നിരയെ ആക്രമിക്കുവാൻ ദുഷ്ടനെ നിനക്ക് അവകാശമില്ലെന്ന് നീ ഷൗട്ട് ചെയ്ത് കമാൻഡ് ചെയ്യോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിൻ്റെ കൃപ കിട്ടുവാൻ. എത്ര പേരുണ്ട് കരമുയർത്തുവാൻ? ഒരു മാസ പ്രയറിൽ കൂടെ ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കുന്നു. കരമുയർത്തി പിടിക്കാം, ആ കൃപ എനിക്ക് ആവശ്യമുണ്ട്. പ്രൈസ്തലോൺ, ആ കൃപ എനിക്ക് ആവശ്യമുണ്ട്. പ്രൈസ്തലോൺ, ഞാൻ കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുന്നു. എൻ്റെ ഭൗതികത്തെക്കാൾ എനിക്ക് ആവശ്യം ദൈവത്തിൻ്റെ കൃപാവരങ്ങളാണ്, ആത്മീകമാണ്, അഭിഷേകമാണ്. പ്രൈസ്തലോൺ, അതിനുവേണ്ടി ഞാൻ ജാഗരിക്കും, ഒരുപാട് നിലവിളിക്കും. എൻ്റെ ഭൗതികത്തിൻ്റെ മേൽ എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടിയുണ്ട്. എൻ്റെ വാഗ്ദത്തത്തിൻ നിലത്തിന്മേൽ ദുഷ്ടൻ വെച്ച ദൃഷ്ടി ഞാൻ ഇന്ന് പകൽ ഷൗട്ട് ചെയ്ത് അവനെ പുറത്താക്കുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുന്നു. ആ കൃപ എനിക്ക് കിട്ടണം. കരമുയർത്തി പിടിക്ക, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആ കൃപകൾ നിന്റെ മക്കൾക്ക് നൽകണമേ. ദുഷ്ടൻ അവരെ ആക്രമിക്കരുത്, ദുഷ്ടൻ നിരാശപ്പെടുത്തരുത്. അവിടുത്തെ കൃപ കൊണ്ട് നിന്റെ ജനത്തെ മൂടണം കർത്താവേ, രക്തം കൊണ്ട് മറയ്ക്കണം കർത്താവേ, പരിശുദ്ധാത്മാവിൽ അവരെ ശക്തീകരിക്കണം നാഥ, ബലപ്പെടുത്തണം കർത്താവേ. പാദപീഠം പ്രതിഷ്ഠിച്ചേൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും എന്റെ ക്രിസ്തീയ വന്ദനം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.